ക്വീൻസ്ലൻഡിൽ നാശം വിതച്ച ഡെബി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒട്ടേറെ ആളുകൾ ഇപ്പോഴും ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ്. ഡെബി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച പല മേഖലകളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. സൈക്ലോൺ ഡെബി ആഞ്ഞടിച്ച ചില മേഖലകളിൽ താമസിക്കുന്ന മലയാളികളുമായി എങ്ങനെയാണ് ഇവർ ഈ ദിവസങ്ങളിലെ പ്രതിസന്ധികൾ നേരിട്ടതെന്ന് SBS മലയാളം അന്വേഷിച്ചു. ശക്തമായി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച സ്ഥലങ്ങളിലൊന്ന് ക്വീൻസ്ലൻഡിലെ മക്കായിയാണ്. 11 മാസം മുൻപ് മാത്രമാണ് ഡോക്ടർ സക്രിയ മാത്യു ഓസ്ട്രേലിയയിലെത്തിയത്. ഡെബി ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നുവെന്ന് ഡോക്ടർ സക്രിയ മാത്യു വിശദീകരിക്കുന്നു.
കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടായിരുന്നല്ലോ ഇതിനെപ്പറ്റിയുള്ള റേഡിയോ വഴി അല്ലെങ്കിൽ ന്യൂസ് വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അവർ പറഞ്ഞത് അന്നേരത്തെ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇതിന്റെ ഐ, ഡെബിയുടെ ഐ ഓഫ് ദി സൈക്ലോൺ എന്ന് പറയുന്നത് ഐറിന്റെയും ബോവന്റെയും ഇടയ്ക്കെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഏകദേശം ടൗൺസിലിനോട് അടുത്താണ് കൂടുതൽ വന്നത്. നമുക്ക് മക്കായിലോട്ട് വരില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ പാടെ, അതായത് തിങ്കളാഴ്ച രാവിലെ 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇൻഫർമേഷൻ വന്നു, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല, കൗൺസിലിന്റെ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ചില സോൺസ് ഒന്ന് ഇവാക്വേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സൈക്ലോൺ ഡെബി അതിന്റെ ഒരു ടേൺ എടുത്തിട്ടുണ്ട് ടുവേർഡ്സ് സൗത്ത്, അപ്പം ബോവൻ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മക്കായിലേക്കും, അതായത് 30 കിലോമീറ്റേഴ്സ് അവേ ഫ്രം മക്കായിലേക്കും അത് സ്ട്രൈക്ക് ചെയ്യാം, പിന്നെ ചിലപ്പോൾ മക്കായും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവാം എന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജോലി പരിപാടി നിർത്തി ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ചെന്നു. അപ്പൊ അവിടെ ആ ഗ്രീൻ സോണിലായിരുന്നു ആ ബിൽഡിംഗ്. അപ്പൊ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം, കാരണം അതൊരു ഹൈറൈസ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ലിഫ്റ്റ് അങ്ങനെയുള്ള പവർ എല്ലാം അവർ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ താമസിക്കുന്നത് ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്നും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ മൊബൈൽ കൗൺസിൽ വഴി, അല്ലാതെ തന്നെ റേഡിയോ ആൻഡ് ന്യൂസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം പിന്നെ അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഫാമിലി, 2 കുട്ടികളാണ്, അവരും വൈഫിനോടും പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് വേറൊരു സുഹൃത്തിനെ വിളിച്ചു, അടുത്ത് ഏകദേശം 10 കിലോമീറ്റർ ദൂരെയുള്ള സുഹൃത്തിനെ വിളിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ഫാദറും മദറും ഇവിടെ തന്നെ ഉണ്ടിട്ടുണ്ട്. അപ്പം കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവാന്ന് പറയുമ്പോൾ ആ ഒരു ഈ ഒരു ഒരു കോംറേഡ്ഷിപ്പ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അതായത് വെൻ യു ആർ ഇൻ ട്രബിൾ, വെൻ യു ആർ ടുഗദർ വിത്ത് യു നോ നോൺ പീപ്പിൾ, അത് ഭയങ്കര ഒരു സോളേജ് ആയിരുന്നു നമുക്ക് തന്നത്. അപ്പം തിരിച്ച് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം ഈ സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ അതിനെപ്പറ്റി എനിക്ക് വളരെ അതിനെ ഒരു ആധികാരികമായിട്ടൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലായത്. അപ്പം ഏകദേശം തിങ്കളാഴ്ച തുടങ്ങിയ മഴ ഏകദേശം ഇന്ന് വെളുപ്പിനെ വരെ 4 ദിവസം തകർത്ത് പെയ്യുകയും ഭയങ്കര കാറ്റുമായിരുന്നു. ഈ കാറ്റെന്ന് പറയുന്നത് ഇന്ന് ഞാൻ നമ്മൾ ന്യൂസ് കേട്ടതനുസരിച്ചിട്ട് ഗസ്റ്റിംഗ് സ്പീഡ് എന്ന് പറഞ്ഞ 125-150 കിലോമീറ്റേഴ്സ് സ്പീഡിൽ കാറ്റടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതിന് ഈ ഡെബി എന്ന് വരുന്നു അത് വരുന്നു എന്നുള്ള ആ ഒരു യുനോ ദാറ്റ് ടുക്ക് എ വൈൽഡ്, കാരണം എനിക്ക് തോന്നുന്നു അതിന്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു തോന്നുന്നു. അപ്പൊ ഇന്ന സമയത്ത് വരും ഇന്ന സമയത്ത് വരും എന്ന് ഞങ്ങള് ഇച്ചിരി അവല്ലാതെയോടുകൂടിയാണ് അത് ആ ഒരു 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 സമയം ഞങ്ങൾ ചെലവഴിച്ചത്. ഓവർകാസ്റ്റ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഓവർകാസ്റ്റ്. ആദ്യത്തെ 2 ദിവസം പവർ ഉണ്ടായിരുന്നു, പിന്നെ ഇനിഞ്ഞാന്ന് രാത്രി ആയപ്പോൾ പവർ പോയി. പവർ പോയപ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് വന്നത്. You know, just to start. But again, because we stayed in together, most of the people, if angotte ingotulla friends ana thane ellarude groupile vilichu angotte ingotte tharakkunnundayirunnu aarkile endengilum budhimottundennundengil nammude veedu open aanu ennu paranju oru oru endanu parayunnu ottiri oru 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 comradeship ee oru 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 sambhava oru sambhavathilude namakkellavarkkum you know, we could experience that.
അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഭക്ഷണവും കാര്യങ്ങളും ഈ പവറില്ലാത്ത സമയത്തും ഇതെല്ലാം എങ്ങനെ മുൻകൂട്ടി തയ്യാറെടുത്തോ, എന്ത് ചെയ്തു, പിന്നെ പവർ ഇല്ലാത്തപ്പോ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് എങ്ങനെയാണ്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ?
അത് ആദ്യം ഇവര് പറഞ്ഞില്ലേ, നമ്മൾ ഇടുക്കല ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റിലോട്ട്. അപ്പൊ ഞങ്ങൾ വന്നതിന്റെ തലേദിവസം ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച രാത്രിയിൽ ഇവിടെ മക്കയിൽ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാര് സജ്ജീകരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പൊ കോൾസ് വോൾവേഴ്സ് പോലുള്ള ഇനോ സ്ഥാപനങ്ങളൊക്കെ ചെന്ന് നമ്മൾ സാധനം പ്രത്യേകിച്ച് നോൺ പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടുത്തെ മിക്കവാറും ഒക്കെ ഉള്ള സ്റ്റോൾസ് ഒക്കെ കംപ്ലീറ്റ് എംപ്റ്റി ആയിരുന്നു. ഓൾറെഡി ആൾക്കാരൊക്കെ വാങ്ങിച്ചോണ്ട് പോയി, പിന്നെ വെള്ളം പോലും കിട്ടാനില്ല, ആ ഒരു രീതിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോയി. അപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്ത് പിന്നെ നമ്മുടെ ഫ്രീസറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അത് ആദ്യം ഉപയോഗിച്ച് തുടങ്ങി, മനസ്സിലായ കറണ്ട് പോയപ്പോ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അത് ആദ്യം എടുത്ത് ഉപയോഗിച്ചു, പെരിഷബിൾ ആയിട്ടുള്ള സാധനം ലാസ്റ്റിലോട്ട് വെച്ചു. അങ്ങനെ അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അവർ ഇൻഫർമേഷൻ തന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സജ്ജീകരണം നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റി. നെറ്റ്വർക്ക് ഡൗൺ ആയിരുന്നു, അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാനുള്ള സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നു. മിനിഞ്ഞാന്ന് മുതൽ, മിനിഞ്ഞാന്ന് രാത്രി മുതൽ ഇടയ്ക്ക് ഫ്രിഞ്ച് നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ ആയിട്ടാണ് ഓഫ് ദി ടവറിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത്, ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മുടെ പവർ ബാങ്ക്സ് ഉണ്ടായിരുന്നു, പവർ ബാങ്ക് കൊണ്ട് ചാർജ് ചെയ്തു. പിന്നെ വി ഹാഡ് എ ലാൻഡേൺ വിച്ച് വാസ് കൈൻഡ് ഓഫ് എ ഡൈനമ പോലെ, നമ്മൾ പവർ പോയി ഡൈനമ കൊണ്ട് റീചാർജ്, അതായത് ഇങ്ങനെ കറക്കി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ഉപയോഗിച്ചു. അങ്ങനെ വി വെന്റ് ത്രൂ ദ നൈറ്റ്. മെയിൻ തിങ് ബിക്കോസ് വി വർ ദേർ ഫോർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈച്ച് അതറായിട്ട് ഉള്ളത് കൊണ്ട് അതൊരു ഒരു വലിയൊരു സോളേസ് ആയിരുന്നു.
അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ എന്തെങ്കിലും തകരാറ് വല്ലതും സംഭവിച്ചോ? നിങ്ങളുടെ ബിൽഡിങ്ങുകൾക്കോ കാറുകൾക്കോ എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടായോ?
ഇല്ല ഇല്ല, ഇത് വലുതായിട്ട്, കാരണം ഇത് ചെറുതായ മരങ്ങളൊക്കെ അപ്രൂട്ടഡ് ആയിട്ട് വീണിട്ടുണ്ട്, പക്ഷെങ്കിൽ കാഷ്വാലിറ്റീസ് ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
മുന്നോട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? അവിടെ ക്ലീനിങ് തുടങ്ങിയോ? നിങ്ങൾ എന്താണ് ഇനിയിപ്പോ ജോലിക്ക് പുനരാരംഭിച്ചോ? എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ?
അപ്പൊ അത് ഇന്ന് മുതലാണ് മിക്ക സ്ഥാപനങ്ങളും എനിക്ക് തോന്നുന്നു ജോലിയുടെ കാര്യം. ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ബിക്കോസ് നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഐ ഹാഡ് ടു കം ടു സിറ്റി ലിമിറ്റ്സ്. സിറ്റി ലിമിറ്റ്സ് വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് നമുക്ക് പേഷ്യൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇന്ന് ഏകദേശം 9:30 രാവിലെ ഇപ്പൊ ജോലിക്കായിട്ട് എത്തി.
ബാക്കിയുള്ള മലയാളികളൊക്കെ സുരക്ഷിതരാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് പൊതുവെ?
അതെ, മിക്കവാറൊക്കെ ഉള്ള മലയാളീസ് ഇവിടെ ഉള്ളവരെല്ലാവരും, നമ്മുടെ ഒരു ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ, ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ വാട്സാപ്പിൽ എല്ലാ മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ആ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിഷ്യലി എസ്പെഷ്യലി നെറ്റ്വർക്ക് പോകുന്ന മുമ്പ് വരെ, പവർ പോകുന്നതിന് മുമ്പ് വരെ. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോ വന്നപ്പോ എനിക്ക് മനസ്സിലാക്കുന്നത് എവറി വൺ ഇസ് സേഫ് ആൻഡ് സൗണ്ട്.
സൈക്ലോൺ ഡെബി ആഞ്ഞടിച്ച മറ്റൊരു മേഖലയാണ് വിറ്റ്സൺഡേ മേഖല. എയർലി ബീച്ചിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് പ്രോസപ്പൈൻ. ഇവിടെ താമസിക്കുന്ന സാം കുട്ടി കെയ്സി പ്രതിസന്ധികൾ നേരിട്ടത് എങ്ങനെയെന്ന് പറയുന്നു.
ഞങ്ങൾക്ക് നേരത്തെ അറിവ് കിട്ടിയായിരുന്നു അത് കാറ്റഗറി 4 സൈക്ലോൺ ആണെന്നുള്ളത് ഞങ്ങൾക്ക് അറിവ് കിട്ടിയായിരുന്നു. ഞങ്ങൾ അപ്പോഴേ എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെങ്കിൽ ഇത്രയും നേരം നീണ്ടു നിൽക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഏകദേശം ഒരു 12 മണിക്കൂറിൽ കൂടുതൽ നേരം നല്ല വിൻഡിൽ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും നേരം നിൽക്കുമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പൊ 3 ദിവസമായിട്ട് ഞങ്ങൾക്ക് പവറും ഇല്ല, അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഞങ്ങൾ ബാറ്ററിയും അങ്ങനെയുള്ള എല്ലാം മെഴുകുതിലേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ നല്ല ഹെവി റെയിൻ ആണ്, വെളിയിൽ പോകാനോ എടുക്കാനോ അല്ലെ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റുന്നൊന്നുമില്ല. ഞങ്ങളുടെ വീടിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, പക്ഷെങ്കിൽ ബാക്കിയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം പോയി.
അപ്പൊ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണല്ലോ അവിടെയുള്ള മലയാളികൾ? നിങ്ങളുടെ
ആൾക്കാർക്ക് ആർക്കും ഇതായിട്ടൊന്നും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, മലയാളികളെല്ലാം സുരക്ഷിത തന്നെയാണ് ഇവിടെ. ഞങ്ങള് അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്, എല്ലാവരും സുരക്ഷിതമാണ്. പക്ഷെ പോയി ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല, റോഡൊക്കെ ഫ്ലഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല.
അപ്പൊ അവിടുത്തെ ജോലിയും സ്കൂളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു?
എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആണ്, സ്കൂളുകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഞങ്ങളുടെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്, അവിടെ ടൗൺസിൽ എന്ന സ്ഥലത്തു നിന്ന് കുറെ വോളണ്ടിയേഴ്സ് വന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാഫുകൾക്കൊക്കെ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, ചില റൂട്ട്സ് എല്ലാം ഫ്ലഡ് ആയതുകൊണ്ട് അവർക്ക് വരാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പും ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, വർക്ക് ഏരിയ വർക്കിംഗ് പ്ലേസ് എല്ലാം ക്ലോസ്ഡ് ആണ്.
അപ്പോൾ ചിലടത്ത് ഞാൻ വായിച്ചു ചിലർക്ക് ഭക്ഷണം വരെ ഒരു ദിവസത്തോളം കഴിക്കാൻ പറ്റിയിട്ടില്ലെന്ന്, ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ
ഫ്യൂൾ സ്റ്റേഷൻ പോലും ക്ലോസ്ഡ് ആണ് ഇവിടെ പ്രോസ്പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വിറ്റ്സൺഡേയിലെ പ്രോസ്പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്യൂൾ സ്റ്റേഷൻ പോലും ക്ലോസ്ഡ് ആണ് ഇവിടെ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല.
ഓക്കെ, അപ്പൊ ഇനി മുന്നോട്ട് അവിടുത്തെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് ഇപ്പൊ എല്ലാം ഒന്ന് ആറി തണുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ?
ക്ലീനിങ് തുടങ്ങാനൊന്നും പറ്റിയിട്ടില്ല, ഇന്ന് ഫുൾ റെയിൻ ആയിരുന്നു, രാവിലെ തൊട്ടേ മഴയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും തുടങ്ങാനൊന്നും പറ്റില്ല. ആവപ്പാടെ ഒരു 2 മണി തൊട്ട് കുറച്ച് സമയം ഒന്ന് മഴ തോർന്നു വന്ന സമയത്ത് ആ ഒരു സമയം കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ക്ലീനിങ് ഒന്നും തുടങ്ങില്ല. ഇപ്പൊ നാളെ മഴ തോരുകയാണെങ്കിൽ ക്ലീനിങ് തുടങ്ങാവുന്നുള്ള രീതിയിലിരിക്കുന്നു.
അപ്പോൾ ഇപ്പൊ വൈദ്യുതി സ്തംഭിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ വൈദ്യുതി നിലച്ചിരിക്കുകയാണോ, എങ്ങനെയാണ്?
ഞങ്ങൾക്കിപ്പോ 3 ദിവസമായിട്ട് അവർ എനിക്ക് തോന്നുന്നത് ഓഫ് ചെയ്തിരിക്കുകയാണെന്നാണ് എന്റെ ഇത്. പവർ ലൈൻ ഒത്തിരി പെടുത്തും, ലൈനുകളൊക്കെ പൊട്ടി ഇങ്ങനെ റോഡിലൊക്കെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഇപ്പൊ വെളിയിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേന് എല്ലാം റോഡിലൊക്കെ ലൈനുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇനി ശരിയാക്കി പ്രത്യേക കറണ്ട് കിട്ടുമെന്ന് അറിഞ്ഞില്ല. ഏകദേശം നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു,
അപ്പൊ ഇവിടുത്തെ ഫോണും മറ്റു കാര്യങ്ങളും കമ്പ്യൂട്ടറും എല്ലാം ഒന്നും വർക്ക്
ചെയ്യുന്നുണ്ട്? ടെൽസ്ട്ര മാത്രമേ ഉള്ളൂ, പിന്നെ പവർ ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ചാർജ് ചെയ്യുന്നു. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇവിടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ജനറേറ്റർ ഉള്ളവരുടെ അടുത്തൊക്കെ പോയി ഫോണൊക്കെ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു.
ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച വിറ്റ്സൺഡേസ് മേഖലയിലെ വിറ്റ്സൺഡേ കാത്തലിക് പാരിഷിന്റെ വികാരിയാണ് ഫാദർ ജോസ് കോയിക്കൽ.
ഇവിടെ കാറ്റഗറി 4 സൈക്ലോൺ അടിച്ചു. ഇവിടെ മലയാളീസുകൾ അധികമില്ല, മലയാളിയായിട്ട് ഒരേയൊരു ഫാമിലി ആണ്, എന്റെ നെഫ്യൂ ആണ് ഇവിടെ ഞാൻ ഇരിക്കുന്ന പാരിഷിൽ. ഇവിടെ പല ആൾക്കാർക്കും അവരുടെയും വീടിന്റെ റൂഫുകൾ, പിന്നെ ഫ്ലഡ് ഫ്ലഡിങ് ഇതൊക്കെ നടക്കും. ഇപ്പോഴും ഞങ്ങൾ അധികമായിട്ട് പുറത്തു പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയില്ല, കാരണം സൈക്ലോൺ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിനാണ്, റെയിനും വിൻഡും, അതുകൊണ്ട് സോ ഇറ്റ് ഈസ് നോട്ട് ഈസി അല്ല പുറത്തു പോകാനായിട്ട്. റോഡൊക്കെ ഫ്ലഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ പല വീടുകളുടെയും റൂഫ് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ പാരീഷിന്റെ ചർച്ചിലാണെങ്കിൽ അതിന്റെ ടൈൽസ് തിരി പോയിട്ടുണ്ട്.
ഡെബി ചുഴലിക്കാറ്റ് ടൌൺസ്വിൽ മേഖലയിൽ ശക്തമായി ആഞ്ഞുവീശുമെന്നായിരുന്നു ആദ്യ വിലയിരുത്തലുകൾ. എന്നാൽ പിന്നീട് കാറ്റിന്റെ ഗതി മാറിയതിനെ തുടർന്ന് ടൌൺസ്വില്ലിനെ ഇത് സാരമായി ബാധിച്ചില്ല. എബ്രഹാം ഫ്രാൻസിസ് വിവരിക്കുന്നു.
സൈക്ലോൺ ഡെബി തീർച്ചയായിട്ടും വളരെ ശക്തിയായിട്ട് അടിക്കും എന്നാണ് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ മുന്നറിയിപ്പ്. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൌൺസ് ഈ സൈക്ലോൺ ഡെബിയുടെ ദിശ മാറി സൗത്തിലേക്ക് പോവുകയായിരുന്നാണ്. പക്ഷേ ഈ സൈക്ലോൺ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരും തന്നെ കുറച്ച് പേടിച്ചു, കാരണം ഇവിടെ സൈക്ലോണുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാണ്. February 3, 2011 യാസി എന്ന സൈക്ലോൺ ഉണ്ടായി. അപ്പോൾ അതിന്റെ എല്ലാം എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാർക്ക് കുറച്ച് പേടിയായിരുന്നു, ഇതെങ്ങനെയാണ് എന്തൊക്കെയാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഇത് തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈക്ലോൺ ആണ് വരുന്നതെന്ന് മനസ്സിലായപ്പോൾ തന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടുത്തെ സ്കൂളുകൾക്കും മിക്ക ഓഫീസുകൾക്കും യൂണിവേഴ്സിറ്റിക്കും ഒക്കെ അവധി കൊടുത്തു. അപ്പൊ അത് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്, കാരണം ആൾക്കാർക്ക് വീട്ടിൽ പോയിട്ട് അവരുടെ പേഴ്സണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒത്തിരി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെ എല്ലാവരും തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടത്. പക്ഷെ ഭാഗ്യവശാൽ ടൗൺസിലിനെ അധികമായിട്ട് ബാധിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം യുനോ വി ആർ ലക്കി പീപ്പിൾ ഇൻ എ വേ, കാരണം ഇത് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ ആൾക്കാർ ജനങ്ങൾ മൊത്തം തന്നെ ഒന്ന് പേടിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കമന്റ്. അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടുത്തെ കൗൺസില് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് ആൾക്കാർക്ക് കൊടുത്തിരുന്നു. എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, അതിനനുസരിച്ച് അവർക്ക് ടൈമും കൊടുത്തു. അപ്പൊ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാധിച്ചു.